ഹായ് ഫ്രണ്ട്സ്, വെൽക്കം ടു വരദാസ് റീഡിംഗ് റൂം. വരദയുടെ വായനാ മുറിയിലേക്ക് എല്ലാവർക്കും സ്വാഗതം. അപ്പം എല്ലാവർക്കും അറിയാമല്ലോ, വരദയുടെ വായനാ മുറിയിൽ നമ്മൾ കുറച്ച് കഥകളും കവിതകളും ഒക്കെയാണ് വായിക്കുന്നത്. ഇംഗ്ലീഷിലും മലയാളത്തിലും ഒക്കെയുള്ള എഴുത്തുകാരുടെ കഥകളും കവിതകളും. അപ്പോൾ ഇന്ന് അഷിതയുടെ കഥയാണ് കേട്ടോ വായിക്കുന്നത്. നമ്മൾ വരദയുടെ വായനാ മുറിയിൽ മുന്നേ അഷിതയുടെ രണ്ട് കഥകൾ വായിച്ചിട്ടുണ്ടായിരുന്നു. അമ്മ എന്നോട് പറഞ്ഞ നുണകൾ വായിച്ചു, പിന്നെ ഒരു സ്ത്രീയും പറയാത്തത് എന്നുള്ള കഥയും വായിച്ചു. അപ്പോൾ ഇന്ന് വീണ്ടും അഷിതയിലേക്ക് വരികയാണ്. കൗമാരം എന്നാണ് കഥയുടെ ടൈറ്റിൽ. ചെറുകഥയാണ്. അപ്പോൾ കൗമാരം എന്ന് പറയുമ്പോൾ നമ്മളെല്ലാവരും കടന്നു വന്ന ഒരു ഘട്ടമാണ് കൗമാരം അഥവാ അഡോളസൻസ് അല്ലേ. അപ്പോൾ കൗമാരം എന്ന് പറയുമ്പോൾ ഒരുപാട് തീക്ഷ്ണമായ വികാരങ്ങളിലൂടെ കടന്ന് വന്നിട്ടുള്ള ഒരു അതൊരു അങ്ങനെ ഒരു സ്റ്റേജാണ് അല്ലേ കൗമാരം എന്ന് പറയുമ്പോൾ. അപ്പോൾ ഇവിടെ കൗമാരം എന്നുള്ള അക്ഷിതയുടെ ഷോർട്ട് സ്റ്റോറിയിൽ ലക്ഷ്മിയാണ് കേന്ദ്ര കഥാപാത്രം. നമുക്ക് വായിക്കാം ലക്ഷ്മിയുടെ കൗമാരം എന്താന്ന് നോക്കാം. കൗമാരം. കൈകുടഞ്ഞ് വിരലുകൾ പൊട്ടിച്ച് കൈത്തണ്ട കൊണ്ട് ഒരു കോട്ടുവ മറച്ച് ലക്ഷ്മി കസേരയിൽ ഒന്ന് ഇളകി ഇരുന്നു. എതിരെയിരുന്ന് ശാന്തനായി സാവധാനം ക്രിസ്തു മതത്തെക്കുറിച്ച് സംസാരിക്കുകയായിരുന്ന ഫാദർ ജോസിൻ്റെ സംഭാഷണത്തിൽ താൽപ്പര്യം കണ്ടെത്താൻ നന്നെ ബുദ്ധിമുട്ടുകയായിരുന്നു ലക്ഷ്മി. ലക്ഷ്മിയുടെ അരികിൽ ടീപ്പോയിൽ ലക്ഷ്മിയുടെ പൂച്ച നക്കി തുടച്ച് സ്വയം വൃത്തിയാക്കിക്കൊണ്ടിരുന്നു. പക്ഷേ എത്ര ശ്രമിച്ചിട്ടും മടിയിൽ കമഴ്ത്തി വച്ചിരുന്ന പുസ്തകത്തിൻ്റെ ഉള്ളടക്കത്തിലേക്ക് തിരക്കുള്ള ട്രാഫിക്കിനിടയിൽ കൈകുതറിയോടുന്ന വികൃതിക്കുട്ടിയെപ്പോലെ ലക്ഷ്മിയുടെ മനസ്സും കണ്ണുകളും തെന്നി നീങ്ങിക്കൊണ്ടിരുന്നു. വാസ്തവത്തിൽ ആ പുസ്തകം മുറിയിലെവിടെയും ഒളിപ്പിക്കാൻ ധൈര്യം വരാത്തതുകൊണ്ടാണ് കോളിംഗ് ബെല്ലടിച്ചപ്പോൾ ലക്ഷ്മി അതുമായി മുൻവശത്തേക്ക് ചെന്നത്. അച്ഛൻ്റെ കക്ഷികളിൽ ആരെങ്കിലുമോ ഉച്ചനേരത്ത് വീട് വീടാന്തരം കയറിയിറങ്ങുന്ന സെയിൽസ്മാൻമാരോ ആരെങ്കിലും ആവുമെന്നാണ് ലക്ഷ്മി കരുതിയത്. പക്ഷേ വാതിലിനപ്പുറത്ത് നിന്നത് ഫാദർ ജോസ്. അച്ഛൻ്റെ ഒരു പഴയ കക്ഷി, കുടുംബസുഹൃത്ത്. ലക്ഷ്മി ഒന്നു പതറി എന്നത് സത്യം. പക്ഷേ കോൺവെൻറ്റിലെ പഠിപ്പും നഗരത്തിലെ ജീവിതവും അത്തരം നേർത്ത അനുപേക്ഷണീയമായ ബന്ധങ്ങളെ എങ്ങനെ കൈകാര്യം ചെയ്യണമെന്ന് ലക്ഷ്മിയെ പഠിപ്പിച്ചിരുന്നു. അതുകൊണ്ട് തന്നെ ഔപചാരികതയുടെ പരിവേഷം അണിഞ്ഞ് മാത്രം എല്ലായ്പ്പോഴും പെരുമാറാൻ പഠിപ്പിക്കപ്പെട്ട സയാമീസ് പൂച്ചക്കുട്ടിയുടെ വഴക്കത്തോടെ ലക്ഷ്മി ഫാദർ ജോസിൻ്റെ കുശല പ്രശ്നങ്ങൾക്ക് അനായാസം മറുപടി പറഞ്ഞു. പരീക്ഷ കഴിഞ്ഞുവെന്നും റിസൾട്ട് വന്നാൽ സൈക്കോളജി ഐച്ഛികമായി എടുക്കാൻ ആഗ്രഹിക്കുന്നുവെന്നും മറ്റും മറ്റും. സൈക്കോളജി എന്ന് കേട്ടപ്പോൾ ഫാദർ തെല്ല് അത്ഭുതപ്പെട്ടു. സൈക്കോളജിയേക്കാൾ പെൺകുട്ടികൾക്ക് ഫിലോസഫിയാണ് ചേരുകയെന്നും പറഞ്ഞു. തത്വശാസ്ത്രം, നമ്മുടെ മതം. അതെ, സംഭാഷണം അവിടെ എത്തിയപ്പോഴാണ് ലക്ഷ്മിയുടെ ശ്രദ്ധ തെന്നി മാറി ഓടിയത്. ഫാദർ ജോസിൻ്റെ സംഭാഷണത്തിൽ ശ്രദ്ധിക്കുന്നതിന് പകരം ഫാദർ ജോസിനെ തന്നെയാണ് ലക്ഷ്മി ശ്രദ്ധിക്കാൻ തുടങ്ങിയത്. എന്തെന്നില്ലാതെ ഒരു പ്രസന്നത പേറുന്ന മുഖവും ശാന്തവും സംതൃപ്തവുമായ കണ്ണുകളും പറ്റേ വെട്ടിയ സമൃദ്ധമായ മുടിയും കഴുത്തിൽ തുടിക്കുന്ന നീല ഞരമ്പിൽ പടർന്ന കറുത്ത മറുകും ചുണ്ടുകളുടെ ആരോഗ്യകരമായ ചുവപ്പും ലക്ഷ്മി ദിവസവും കോളേജിൽ ഇടപഴകുന്ന താടി വളർത്തിയ തളർന്ന കണ്ണുകളുള്ള ചെറുപ്പക്കാരിൽ നിന്ന് എത്രയോ ആകർഷണീയമാം വിധം വ്യത്യസ്തനായി തോന്നി ഫാദർ ജോസ്. ഫാദർ ജോസ് സംസാരിച്ചു കൊണ്ടേയിരുന്നു. ഇടവകയിലെ പള്ളിയെപ്പറ്റി, വർത്തമാനകാല രാഷ്ട്രീയത്തെപ്പറ്റി, വനങ്ങളെപ്പറ്റി. പക്ഷേ പുതിയ വിഷയങ്ങളിലേക്ക് കടക്കുമ്പോഴും ശാന്തമായ ഒരു നിശ്വാസത്തോടെ ഫാദർ എപ്പോഴും മതത്തിലേക്കും ക്രിസ്തുവിലേക്കും തിരിച്ചു വന്നു. ലോകത്തിലെ എല്ലാ വിഷയങ്ങളും ഒരു വിധത്തിലല്ലെങ്കിൽ മറ്റൊരു വിധത്തിൽ അവയുമായി ബന്ധപ്പെട്ടിരിക്കുന്നു എന്ന മട്ടിൽ. ഫാദർ ജോസിൻ്റെ സംസാരം കേട്ടുകൊണ്ടിരിക്കെ തിരിയുന്ന ഫാനിൻ്റെ ശബ്ദവും സ്പീഡും ഇടയ്ക്ക് ചീറിപ്പായുന്ന പോലീസ് ജീപ്പിൻ്റെ സൈറനും ആ സംസാരത്തിന് തീവ്രമായ പശ്ചാത്തല ഭംഗി നൽകുന്നുണ്ടെന്ന് ലക്ഷ്മിക്ക് തോന്നി. വളരെയധികം തീക്ഷ്ണമായ ഒന്നായിരുന്നു ലക്ഷ്മിയുടെ വ്യക്തിത്വം. അത്തരം കാൽപ്പനിക ചിന്തകളോടും അതിഭാവകത്വം കലർന്ന ഉപമകളോടും ഒക്കെ ഏറെ പ്രിയമായിരുന്നു ലക്ഷ്മിക്ക്. വാസ്തവത്തിൽ ഫാദർ ജോസ് ആത്മാവിനെയും മതത്തിനെയും കുറിച്ച് സംസാരിക്കുമ്പോഴും ലക്ഷ്മി ബോധവതി ആയിരുന്നത് ഫാദറിൻ്റെ ശരീരത്തെക്കുറിച്ചായിരുന്നു. പവിത്രവും ഗഹനവുമായ ചിന്തകൾ ഫാദറിൽ നിന്ന് ഉതിരുമ്പോൾ ആ ചുണ്ടുകളുടെ ദ്രുത ചലനത്തിൽ മാത്രമായിരുന്നു ലക്ഷ്മി ആകൃഷ്ടയായത്. ഒന്നുമറിയാതെ ഫാദർ ജോസ് സംതൃപ്തിയോടെ സംസാരം തുടർന്നു. ലക്ഷ്മിയുടെ മടിയിൽ ആ പുസ്തകം കമഴ്ന്നു കിടന്നു. ഇടതുവശത്താവട്ടെ ആ പൂച്ച അപ്പോഴും സ്വയം നക്കിത്തുടച്ച് വൃത്തിയാക്കിക്കൊണ്ടിരിക്കുകയായിരുന്നു. അതിൻ്റെ കണ്ണുകൾ പുറത്തു നിന്ന് വന്നു വീണ വെയിൽപ്പാളിയിൽ പച്ച നിറത്തിൽ മിന്നി. പുറത്ത് പ്രഭാതം മധ്യാഹ്നത്തിലേക്ക് കത്തിപ്പടർന്നിരുന്നു. ബാല്യത്തിൽ നിന്ന് കൗമാരത്തിലേക്കുള്ള മാറ്റം പോലെ, കൗമാരത്തിൻ്റെ ഉന്മാദകരമായ സാഹസികതയും നിർലോഭമായ ന്യായീകരണങ്ങളും അതിവേഗം ബോറടിയായി മാറിക്കൊണ്ടിരിക്കുന്ന ആ മദ്യാജ്ഞത്തിനെ രസകരമാക്കാൻ ലക്ഷ്മിയെ പ്രേരിപ്പിച്ചു. ഫാദർ ജോസിൻ്റെ സംഭാഷണത്തിൻ്റെ ഒഴുക്ക് കുറുകെ മുറിച്ച് ലക്ഷ്മി പെട്ടെന്ന് തീർത്തും ആകസ്മികമായ ഒരു കണ്ടുപിടുത്തം എന്ന പോലെ പറഞ്ഞു, "ഫാദർ, താങ്കൾക്ക് എൻ്റെ അച്ഛൻ്റെ ഛായയുണ്ട്." ഫാദർ ജോസ് അമ്പരപ്പോടെ പെട്ടെന്ന് ചിരിച്ചു. ആ ചിരിയിൽ നെറ്റിയിലെ ഗഹനമായ ചുളിവുകൾ ആകെ മാഞ്ഞു. വളരെ ഹൃദ്യമായ ഒരു കാഴ്ചയായി തോന്നി ലക്ഷ്മിക്കത്. ചിരിച്ചുകൊണ്ട് ലക്ഷ്മി മെല്ലെ പറഞ്ഞു, ഫാദർ ജോസിനെ ഉറ്റുനോക്കിക്കൊണ്ട്, "ഞാൻ ഇന്നലെ ഒരു സ്വപ്നം കണ്ടു ഫാദർ. ഇന്നലെ ഉച്ചയുറക്കത്തിൽ ഒരു കരിമൂർഖൻ നനഞ്ഞ ഈർപ്പമുള്ള മരത്തിൽ കയറുകയായിരുന്നു. പണ്ട് സാത്താൻ ഹവ്വയെ സമീപിച്ചത് പാമ്പിൻ്റെ വേഷത്തിലായിരുന്നു," ഫാദർ ലക്ഷ്മിയെ തടസ്സപ്പെടുത്തിക്കൊണ്ട് ഓർമ്മപ്പെടുത്തി. "പക്ഷേ മരത്തിൻ്റെ ഇരുണ്ട തണലുകൾക്ക് ഈർപ്പവും മൂർഖന് കറുപ്പിലേക്ക് വഴുതുന്ന കടുപ്പ് ചുവന്ന നിറവും ആയിരുന്നു," ലക്ഷ്മി ഫാദർ പറഞ്ഞത് ശ്രദ്ധിക്കാതെ തുടർന്നു. ഫാദർ ജോസ് ഒന്നു പതറി. സംഭാഷണം പെട്ടെന്ന് പ്രധാന പാത വിട്ട് ഇടവഴിയിലേക്ക് ഇറങ്ങിയതുപോലെ, പൂച്ചയെ മടിയിൽ വെച്ച് ലാളിക്കുന്ന ഈ 16 വയസ്സുകാരി താനറിയാത്ത ഏതോ ലോകത്തിൽ കാൽ ചവിട്ടി നിൽക്കുകയാണെന്ന് ഭ്രമിപ്പിക്കുന്ന ചിന്ത ഫാദറെ കുഴക്കി. വർത്തമാനത്തിൻ്റെ ചരട് തന്നെ ആരോ കയ്യിൽ നിന്ന് തട്ടിപ്പറിച്ചതുപോലെ നിസ്സഹായനായി ഫാദർ ജോസ് നിശബ്ദതയിലേക്ക് മടങ്ങി. "പ്രലോഭനങ്ങൾക്ക് ചിലപ്പോഴെങ്കിലും എന്ത് ഭംഗിയാണല്ലേ ഫാദർ?" ലക്ഷ്മി സ്വരം താഴ്ത്തി ഒരു സ്വകാര്യം എന്ന പോലെ ചോദിച്ചു. ഫാദർ ജോസിൻ്റെ നെറ്റിയിൽ അതിവേഗത്തിൽ വിയർപ്പ് തുള്ളികൾ പൊടിഞ്ഞുകൊണ്ടിരുന്നു. പക്ഷേ അദ്ദേഹത്തിൻ്റെ കണ്ണുകൾ ലക്ഷ്മിയുടെ മുഖത്ത് നിന്ന് പതറിയില്ല. ഏതൊക്കെയോ വിചാരങ്ങളിൽ മുങ്ങി ഒരു വൈക്കോൽ തുരുമ്പിനെ എന്ന പോൽ ഒരിക്കലും തെറ്റിച്ചിട്ടില്ലാത്ത അനുഷ്ഠാനം എന്ന പോലെ സാവധാനം കണ്ണുകൾ ചലിപ്പിക്കാതെ അദ്ദേഹം മാറിലെ കുരിശിനെ കയ്യിലെടുത്തു. പുറത്ത് മധ്യാഹ്നം പടർന്ന് കത്തിത്തുടങ്ങിയിരുന്നു. വളവ് തിരിഞ്ഞു വരുന്ന ഒരു കാറിൻ്റെ ഹോൺ തുടരെ തുടരെ മുഴങ്ങി. ഫാദറിനെ ഉറ്റുനോക്കി നിശബ്ദം വെല്ലുവിളിച്ച് ലക്ഷ്മി പൂച്ചക്കുട്ടിയെ മടിയിൽ നിന്ന് ഇറക്കിവിട്ട് എഴുന്നേറ്റു. "എന്തൊരു ഉഷ്ണം ഹോ" എന്നു പറഞ്ഞ് സാവധാനം 2 അടി ഫാദറിന് നേർക്ക് നടന്നു. ആ ഒരു നിമിഷത്തിൽ ഫാദറിൻ്റെ കണ്ണുകൾ തുളുമ്പുന്ന കൗമാരത്തിൻ്റെ വടിവുകളുടെ നിയന്ത്രണം വിട്ടുമേയും. ലക്ഷ്മിക്ക് അത് ധാരാളമായിരുന്നു. പുസ്തകവുമെടുത്ത് വന്നു നിന്നു. ഹോണടിക്കുന്ന കാറിന് ഗേറ്റ് തുറക്കാനായി നടക്കുമ്പോൾ സഹതാപം കലർന്ന ഒരു നോട്ടം ഫാദർ ജോസിന് ലക്ഷ്മി സമ്മാനിക്കാൻ മറന്നില്ല. ഒരു കുരിശ് വരയ്ക്കണമെന്നും വിയർപ്പ് തുടയ്ക്കണമെന്നും ഫാദർ ജോസ് ഉൾക്കടമായി ആഗ്രഹിക്കുമ്പോൾ അഭയം നഷ്ടപ്പെട്ട പൂച്ച വലിങ്ങി നിവർന്ന് ഉറക്കെ ഒന്ന് കരഞ്ഞു. ഇതാണ് അഷ്തയുടെ ചെറുകഥ കൗമാരം. മറ്റൊരു കഥയോ കവിതയോ ഒക്കെയായി അടുത്ത ദിവസം കാണാം. വരദയുടെ വായനാമുറിയിൽ, വരദാസ് റീഡിംഗ് റൂമിൽ വരാം, കഥകൾ കേൾക്കാം. ഓക്കെ, ശരി എന്നാൽ.